ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ.
പ്രിയ റേഡിയോ ശ്രോതാക്കളെ, ഞങ്ങൾ നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
ഇത് അഡ്വന്റിസ്റ്റ് ഇന്റർനാഷണൽ റേഡിയോയിൽ നിന്നുള്ള മലയാളം പരിപാടികളാണ്.
ഇന്ന് ഞങ്ങളുടെ പരിപാടികളിൽ ഇമ്പം പകരുന്ന ആത്മീയ ഗീതങ്ങളും ആത്മപ്രചോദിതമായ സന്ദേശവും ഉൾപ്പെടുത്തിയിരിക്കുന്നു.
അതിനാൽ ആത്മശക്തി പകരുന്ന ദൈവിക സന്ദേശം ഇന്ന് നിങ്ങൾക്ക് ശ്രവിക്കാനിടയാകും.
നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ.
കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക. 1-800-833-2231. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടുവാനുള്ള മേൽവിലാസം ഇനി പറയാം. അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, മാർക്കറ്റ് യാർഡ് പൂനെ 411037.
ഞങ്ങളുടെ പരിപാടികളെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഇമെയിൽ വിലാസം malayalam@sudadventist.org.
നിങ്ങളുടെ പ്രാർത്ഥനാ ആവശ്യങ്ങൾ ഞങ്ങളോട് പങ്കുവയ്ക്കൂ. വരൂ, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാനോ ബൈബിൾ പഠന താൽപര്യം ഞങ്ങളെ അറിയിക്കുന്നതിനോ ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഇനി പറയുന്നു. 8157-94-0435. നമ്പർ ഒന്നുകൂടി പറയാം. 8157-94-0435. ഇതേ നമ്പറിൽ നിന്നും വാട്സാപ്പ് ചെയ്യാവുന്നതും ആണ്.
അതേസമയം ഞങ്ങളുടെ വെബ്സൈറ്റിലൂടെയും ഞങ്ങളുടെ പ്രക്ഷേപണം നിങ്ങൾക്ക് ശ്രവിക്കാൻ കഴിയും. അതിനാൽ www.awr.org. ഞാൻ ആവർത്തിക്കുന്നു, www.awr.org എന്ന വെബ്സൈറ്റ് തിരഞ്ഞെടുക്കുക. അതുപോലെ AWR 360 എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അങ്ങനെ ഞങ്ങളുടെ എല്ലാ പരിപാടികളും ശ്രവിക്കുക. അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക.
ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ സ്റ്റുഡിയോയിൽ നിന്നും.
ഇന്ന് തിരുവചന സന്ദേശം നമ്മളോട് പങ്കിടുന്നത് സഹോദരൻ അജി ഇമ്മാനുവേൽ ആണ്.
ഈ ദൈവിക സന്ദേശം ശ്രവിക്കുന്നതിന് മുമ്പ് പ്രത്യാശ നിർഭരമായ ആത്മീയ ഗീതം കേട്ട് ദൈവത്തെ സ്തുതിക്കാം.
ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. താൻ ഉണ്ടാക്കിയതിനൊക്കെയും ദൈവം നോക്കി, അത് എത്രയും നല്ലത് എന്ന് കണ്ടു.
സൃഷ്ടിയിൽ കാണുന്നു ഞാൻ ദിവ്യ മഹത്വം. ஆகாசவிதானத்தில் பறக்கும் பறவைகளும் ஜலத்தில் சரிக்கும் ஜீவிகளும் சூரிய தாரா சந்திராதிகளேயும் அவன் நல்கி சந்திராதிகளேயும் அவன் நல்கி சிருஷ்டியில் காணும் ஞான திவ்ய மகத்துவம் நின் சிருஷ்டியில் காணும் ஞான திவ்ய மகத்துவம்
ഇപ്പോൾ നമുക്ക് തിരുവചന സന്ദേശത്തിനായി കാതോർക്കാം.
പ്രിയ ശ്രോതാക്കളെ, ഞാൻ നിങ്ങളുടെ സഹോദരൻ അജി ഇമാനുവൽ അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോയിൽ നിന്നും സംസാരിക്കുന്നു. ഏതാണ് കൂടുതൽ അപകടകരം, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതോ അതോ ഒരുവന് അവനവനോട് തന്നെ തോന്നുന്ന കാരുണ്യമോ? മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ തങ്ങൾ തെറ്റായ ദിശയിലാണ് സഞ്ചരിക്കുന്നതെന്ന് അറിയാവുന്നവരാണ്. എന്നാൽ സ്വയം കാരുണ്യത്തിൽ സ്വയം സഹതാപത്തിൽ ജീവിക്കുന്ന ആളുകൾ അറിയുന്നില്ല, അവർ മയക്കുമരുന്ന് പോലെ അവരെ തളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചിന്തയിൽ അവർ ആസക്തിയുള്ളവർ ആയിക്കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന്. തങ്ങൾ ചെയ്യുന്നത് ആരും മനസ്സിലാക്കുന്നില്ല, എനിക്ക് യാതൊരുവിധ ഉയർച്ചയുമില്ല, എനിക്ക് വേദന മാത്രമാണ് ഇവിടെ നിന്ന് ലഭിച്ചിട്ടുള്ളത്, എനിക്ക് അവഗണന മാത്രമാണ് ഈ വ്യക്തികൾ തന്നിട്ടുള്ളൂ, ഒരു പ്രയോജനവും ഈ സ്ഥാപനത്തിൽ നിന്നും കിട്ടിയിട്ടല്ല ഇവിടെ നിൽക്കുന്നത്, ആരും എന്നെ മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ കരുതി അവനവനോട് തന്നെ സഹതാപം ഉയർത്തിക്കൊണ്ടുവന്ന് അതിൻ്റെ നിരാശയിൽ ജീവിക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ ദൈവത്തിൻ്റെ വചനം ഇത്തരത്തിലുള്ള ആളുകളോട് ഒരു സന്ദേശം അറിയിക്കുന്നു. യിരെമ്യാവിൻ്റെ പ്രവചനം 45 അധ്യായം 2, 3, 5 വാക്യങ്ങൾ. ബാരൂക്കേ, നിന്നോട് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹോവ എൻ്റെ വേദനയോട് ദുഃഖം കൂട്ടിയിരിക്കുന്നു, അയ്യോ കഷ്ടം, ഞാൻ എൻ്റെ ഞെരുക്കം കൊണ്ട് തകർന്നിരിക്കുന്നു, ഒരാശ്വാസവും കാണുന്നില്ലല്ലോ എന്ന് നീ പറയുന്നുവല്ലോ. എന്നാൽ നിനക്കായിട്ട് വലിയ കാര്യങ്ങളെ ആഗ്രഹിക്കുന്നുവോ? ആഗ്രഹിക്കരുത്, ഞാൻ സർവജഡത്തിനും അനർത്ഥം വരുത്തും എന്ന് യഹോവയുടെ അരുളപ്പാട്. എങ്കിലും നീ പോകുന്ന എല്ലായിടത്തും ഞാൻ നിന്റെ ജീവനെ നിനക്ക് കൊള്ള പോലെ തരും എന്നിങ്ങനെ നീ അവനോട് പറയണം എന്ന് യഹോവ അരുളി ചെയ്യുന്നു. യിരെമ്യാ പ്രവാചകൻ വിശ്വസ്തനായ ദൈവത്തിൻ്റെ പ്രവാചകനായിരുന്നു. യിരെമ്യാവ് പ്രവാചകനിലൂടെ ദൈവം സംസാരിച്ച കാര്യങ്ങൾ എഴുതി വെക്കുകയും ജനങ്ങളുടെ മുമ്പാകെ വായിച്ചു കേൾപ്പിക്കുകയും ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു ബാറൂഖ്. യിരെമ്യാ പ്രവാചകന്റെയും ബാറൂഖിന്റെയും ശുശ്രൂഷയിൽ അത്ര രസത്തിലല്ലായിരുന്നു യഹൂദ രാജാവ്. ഒരിക്കൽ തൻ്റെ ശീതകാല വസതിയിലേക്ക് അവർ വായിച്ച ചുരുളുകൾ കൊണ്ടുവരുവാൻ ആവശ്യപ്പെട്ടു. രാജാവിൻ്റെ പ്രവൃത്തികളെ വിമർശിക്കുകയും ഭാവിയെക്കുറിച്ച് പ്രത്യാശാരഹിതവും ദുരന്തപൂർണവുമായ കാര്യങ്ങൾ പ്രവചിക്കുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്ന യിരെമ്യാ പ്രവാചകന്റെ സന്ദേശമടങ്ങിയ ചുരുൾ രാജാവിൻ്റെ തണുപ്പകറ്റുവാൻ ക്രമീകരിച്ച നെരിപ്പോടിലേക്ക് രാജാവ് കണ്ടം തുണ്ടമാക്കി വലിച്ചെറിഞ്ഞു. ആ തുകൽ സന്ദേശം മുഴുവനും കത്തിക്കരിഞ്ഞുപോയി. മാത്രമല്ല, ഈ സന്ദേശം രാജ്യത്തുടനീളം പ്രചരിപ്പിച്ച പ്രവാചകനെയും എഴുത്തുകാരനായ ബാറൂക്കിനെയും പിടിച്ചുകൊണ്ടുവരുവാൻ രാജാവ് ഉത്തരവിടുകയും ചെയ്തു. ഒരു പ്രവാചകന്റെ എഴുത്തുകാരനായി, അതായത് ഒരു വലിയ കാര്യാലയത്തിൽ സെക്രട്ടറിയായി പരിഗണിക്കാവുന്ന ജോലിയുള്ള ബാറൂക്കിന്റെ ശുശ്രൂഷയിലൂടെ തന്റെ രാജ്യത്തിലുള്ള ആളുകളിൽ നിന്നും തനിക്ക് പ്രശംസയും പദവിയും ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ബാറൂഖ്. രാജാവിന്റെ ഉത്തരവ് കേട്ടപ്പോൾ എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചു. താൻ ദുരിതത്തിലായിത്തീർന്നു എന്ന് അവന് മനസ്സിലായി. ഒരു രാജാവിന്റെ ഭരണ സംവിധാനം മൂലം കഷ്ടത്തിലായിപ്പോയ തന്റെ ഭാവിയെക്കുറിച്ച് ഓർത്ത് ബാറൂഖ് നെടുവീർപ്പിട്ടു. എന്തെല്ലാം പ്രതീക്ഷിച്ചു! ഈ ജോലിയിൽ നിന്ന് എന്തെങ്കിലും വിധത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകുമെന്ന് അവൻ കരുതി. എല്ലാം നഷ്ടമാകുകയാണ്, എല്ലാം തന്നെ. ഒന്നും തന്റെ ആഗ്രഹത്തിനനുസരിച്ച് വരുന്നുമില്ല. യഹൂദ സംസ്ഥാനത്ത് ഒരു നല്ല സ്ഥാനത്തിരിക്കണമെന്നുള്ള ആഗ്രഹം ബാറൂഖിന് ഉണ്ടായിരുന്നു. അവൻ നിരാശനായി പറഞ്ഞു, ഞാൻ ഉപേക്ഷിക്കപ്പെട്ടു. എന്റെ കഷ്ടതയോട് ദൈവം കൂടുതൽ ദുഃഖമാണല്ലോ ചേർത്തത്. ഒരു സ്വസ്ഥത കണ്ടെത്താൻ എനിക്ക് സാധിക്കുന്നില്ലല്ലോ. പ്രവാചകനായ യിരെമ്യാവ് ബാറൂഖിന്റെ മനസ്സിനെ മതിച്ചുകൊണ്ടിരുന്ന ചിന്തയെയും അവന്റെ അവസ്ഥയെയും മനസ്സിലാക്കി ബാറൂഖിന് കൊടുത്ത ഉപദേശവും പ്രോത്സാഹനവും മുന്നറിയിപ്പുമാണ് ഇന്ന് വായിച്ച വായനയുടെ പശ്ചാത്തലം. പ്രത്യേകിച്ചും 5 വാക്യം, എന്നാൽ നീ നിനക്കായിട്ട് വലിയ കാര്യങ്ങളെ ആഗ്രഹിക്കുന്നുവോ? ആഗ്രഹിക്കരുത്. കാരണം ആ വാക്യത്തിന് താഴോട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ദൈവം മനസ്സിലാക്കി തരുന്നത്, വേണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് ഇതിൽ കൂടുതൽ ദുരന്തങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വരുവാൻ അനുവദിക്കാം എന്നായിരുന്നു. പക്ഷേ കൃപാലുവായ ദൈവം അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ശുശ്രൂഷയുടെ പ്രയോജനം മറ്റുള്ളവർക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് അതിൽ വലിയ പ്രയോജനമൊന്നും ലഭിക്കുന്നില്ലെങ്കിലും നമ്മുടെ ഉയർച്ച അല്പകാലത്തേക്ക് തടസ്സമായെങ്കിലും ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതം അല്ലെങ്കിൽ ജീവൻ തന്നെ എത്രമാത്രം വിലപ്പെട്ട ദൈവീക ദാനമാണെന്ന് ഈ പ്രവചനവാക്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് ഒരുപക്ഷെ നമ്മോട് സഹതാപം തോന്നുന്ന അവസ്ഥകൾ ധാരാളം ഉണ്ടായിരിക്കാം. ഈ ചിന്തകളുടെ ലാളനയേറ്റ് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തെ മയക്കിക്കിടത്തരുത്. നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ഓരോ സ്ഥാനമാനങ്ങളുണ്ട്. ഏതെല്ലാമാണ് ദൈവം നമുക്ക് അനുവദിച്ചിരിക്കുന്നത് അത് നാം സന്തോഷത്തോടെ സ്വീകരിക്കണം. ദൈവം ബാറൂഖിനോട് കൃപാലുവായിരുന്നു. കാരണം രാജാവിന്റെ കോപത്തിൽ നിന്നും ദൈവം ബാറൂക്കിനെ ഇരമ്യാവ് പ്രവാചകനോടൊപ്പം സുരക്ഷിതമായി ഒളിപ്പിച്ചു രക്ഷിച്ചു. ഈ ലോകത്തിന്റെ സ്ഥാനവും അവകാശങ്ങളും അവന് നഷ്ടപ്പെട്ടു എങ്കിലും ദൈവം അതിനെ ഒരു വലിയ പാഠം അവന് മനസ്സിലാക്കി കൊടുക്കുവാൻ ഒരുക്കി. ആരും അവന്റെ വേല അംഗീകരിച്ചില്ലെങ്കിലും ഒരു ഉന്നത സ്ഥാനത്ത് എത്തിയില്ലെങ്കിലും ദൈവം അവന്റെ ജീവനെ ഒഴുക്കിക്കളയുവാൻ ദേശത്തിന്റെ അധികാരി വിചാരിച്ചാൽ തന്നെയും അവന്റെ വേല ദൈവം അംഗീകരിക്കുന്നു എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ദൈവത്തിന്റെ സംരക്ഷണത്താൽ ഇപ്പോഴും ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്ന് അവൻ മനസ്സിലാക്കി. നമ്മുടെ ജീവിതത്തെ നമ്മൾ സൂക്ഷിക്കണം. നിങ്ങളെ ഉയർത്തേണ്ടതുപോലെ ഉയർത്തിയില്ലെന്ന് ഒരിക്കലും നിങ്ങൾക്ക് തോന്നരുത്. നിങ്ങളുടെ പ്രവൃത്തികളൊന്നും അംഗീകരിച്ചില്ല എന്ന് ചിന്തിക്കരുത്. ജോലി കൂടുതൽ ബുദ്ധിമുട്ട് എന്ന് തോന്നരുത്. എല്ലാ മുറിമുറുപ്പിൻ്റെയും ചിന്തകളെ കർത്താവ് നമുക്ക് എന്തെല്ലാം സഹിച്ചു വഹിച്ചു എന്നുള്ള ചിന്ത കൊണ്ട് ശാന്തി പകരാൻ ഇടയാകട്ടെ. നീ നിനക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ആഗ്രഹിക്കുന്നുവോ? നല്ല ചിന്തകൾ കൊണ്ടുവരുന്ന ഒരു ചോദ്യമല്ലേ ബാറൂക്കിനോട് ഇരമ്യാവ് ചോദിച്ചത്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിനെ പരിചരിച്ചതിനേക്കാൾ കൂടുതലായ അംഗീകാരത്തോടെ നമ്മളെ ഈ ലോകത്തിലുള്ള ആളുകൾ പരിചരിക്കണം എന്നാണോ നമ്മൾ കരുതുന്നത്? ഇരമ്യാ പ്രവാചകൻ തന്നെ അതിന് ഉത്തരം പറയുന്നു, ആഗ്രഹിക്കരുത്. കർത്താവിനെ യഥാർത്ഥത്തിൽ പരിഗണിക്കേണ്ട രീതിയിലാണോ ആളുകൾ അംഗീകരിച്ചത്? ഒരിക്കലുമല്ല. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ കുരിശു ചുമക്കണം എന്നല്ലാതെ കിരീടം ചുമക്കണം എന്ന് ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് ദൈവരാജ്യത്തിൽ സ്ഥാനം ഉണ്ടായിരിക്കുകയുമില്ല. കർത്താവിന്റെ യഥാർത്ഥ അനുയായികൾ കർത്താവിന്റെ പിന്നാലെ വരുവാനാണ് പറഞ്ഞിരിക്കുന്നത്. അതേ ജീവിത കാഴ്ചപ്പാടുകളുമായി മനുഷ്യർ തങ്ങളുടെ പ്രയത്നത്തിന്റെ ഫലം കാംക്ഷിക്കാതെ അവരവരുടെ ഉത്തരവാദിത്വത്തിൽ ഉറച്ചിരിക്കാൻ ശ്രമിക്കേണ്ടതാണ്. അങ്ങനെയുള്ള ആളുകളെ കർത്താവ് പീഡനവേളകളിൽ ഭദ്രമായി സൂക്ഷിക്കും. ദൈവിക ന്യായവിധിയുടെ സമയത്ത് ഉപദ്രവകാലങ്ങളിൽ ലോകത്തിൽ നിന്നും പീഡനങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ ഇരമ്യാവിനെയും ബാറൂക്കിനെയും സുരക്ഷിതരായി ഒളിപ്പിച്ച് അവരുടെ ജീവൻ സംരക്ഷിച്ചതുപോലെ നിങ്ങളുടെ ജീവനും സംരക്ഷിക്കപ്പെടും. അന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ കിട്ടിയതു തന്നെ കൊള്ള കിട്ടിയതുപോലെ തോന്നും, സംശയമില്ല. ദൈവീക തത്വങ്ങളുടെ വ്യഗ്രതയുള്ള വിധേയത്വവുമുള്ള ആളുകളെയാണ് കർത്താവ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. സ്വന്തം ചിന്തയാൽ വളരെയധികം ബുദ്ധിമുട്ടിയ ഒരുപാട് പേരുടെ അനുഭവങ്ങൾ ബൈബിളിൽ പരാമർശിച്ചിട്ടുണ്ട്. ശ്രേഷ്ഠ പ്രവാചക ശുശ്രൂഷയിൽ തുടർന്നിരുന്ന ഏലിയാവ് ഒരിക്കൽ തന്റെ രാജ്യത്തുള്ള രാജാവിന്റെയും രാജ്ഞിയുടെയും കോപത്തിന് പാത്രമായി. ഏലിയാവ് പോലും ആ സമയത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചു, മതി ദൈവമേ, ഇനി എന്റെ പ്രാണനെ അങ്ങ് എടുത്തുകൊള്ളണമേ. എനിക്ക് ഈ അവസ്ഥയിൽ ജീവിച്ചത് മതിയായി. മറ്റുള്ളവർ തങ്ങളുടെ ജീവിത അവസ്ഥയിൽ ഖേദം പ്രകടിപ്പിക്കണമെന്ന് അല്ലെങ്കിൽ അനുകമ്പ പ്രകടിപ്പിക്കണമെന്ന്, അതുമല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരുടെ അനുകമ്പ അർഹിക്കുന്നവരാണ് എന്നെല്ലാം കരുതി നമ്മുടെ ജീവിതത്തെ തളർത്തിക്കളയുന്ന ചിന്തകളിൽ നിന്ന് നമ്മൾ മാറി സഞ്ചരിക്കണം. ചില ആളുകൾ സ്വന്തം കുറവുകളും ചിലപ്പോൾ അബദ്ധങ്ങളെയും ജീവിത പ്രതികൂല സാഹചര്യങ്ങളെയും ന്യായീകരിക്കാൻ വലിയ തെറ്റുകളെ നോക്കുകയും അതുകൊണ്ട് തൻ്റെ തെറ്റുകൾ അനുകമ്പാർഹമാണ് എന്നൊക്കെ ചിന്തിക്കുന്നവരും ഉണ്ടായിരിക്കാം. നമ്മൾ യഥാർത്ഥത്തിൽ നോക്കേണ്ടത് മനുഷ്യരുടെ ചെറുതും വലുതുമായ തെറ്റുകളെയല്ല, മറിച്ച് കർത്താവിൻ്റെ വിശുദ്ധമായ ജീവിതത്തെ ആയിരിക്കണം. സ്വയത്തോടുള്ള സഹതാപത്തെ മറികടക്കാൻ നമ്മളെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത് അവസാനിപ്പിക്കുകയും യേശുവിനെ പിൻപറ്റുകയും ചെയ്യുക. ഒരിക്കൽ യേശു ബഥനി എന്ന സ്ഥലത്ത് തൻ്റെ സുഹൃത്തായ ലാസറിൻ്റെ ഭവനം സന്ദർശിച്ചു. ലാസറിന് രണ്ട് സഹോദരിമാരുണ്ടായിരുന്നു, ഒന്ന് മറിയ, രണ്ടാമത്തേത് മാർത്ത. യേശു അവരുടെ ഭവനത്തിൽ വന്നപ്പോൾ അവിടെ വന്ന ആളുകളുമായി ആത്മീക സുഹൃതങ്ങളുടെ ആവശ്യകതയെക്കുറിച്ച് സംസാരിച്ചു. അതിൽ താൽപ്പര്യം തോന്നിയ മറിയ യേശുവിൻ്റെ തൊട്ടടുത്തായി ഇരിക്കുകയും യേശു പറയുന്നത് സശ്രദ്ധം ശ്രദ്ധിക്കുകയും ചെയ്തു. യേശു ഉച്ചരിച്ച വാക്കുകളിൽ നിന്നും മേരി വളരെയധികം ഉത്സാഹവതിയായി. എന്നാൽ മറിയയുടെ സഹോദരിയായ മാർത്ത യേശുവിനു വേണ്ടി ഭക്ഷണം ഒരുക്കുന്നതിൽ വ്യാപൃതയായിരുന്നു. താൻ ചെയ്യുന്ന ജോലിയുടെ ആവശ്യകതയും മാന്യതയും തൻ്റെ സഹോദരി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയുടെ മൂല്യവും മാർത്ത ഒന്ന് വിശകലനം ചെയ്തു. അവസാനം അവൾ എത്തിച്ചേർന്നത് തന്നോട് തന്നെ ഒരു അനുകമ്പയും തൻ്റെ തന്നെ സഹോദരിയായ മറിയയോട് അല്പം അസൂയ നിറഞ്ഞ കുറ്റപ്പെടുത്തലിലും ആയിരുന്നു. മറിയ ചെയ്തത് എന്താണെന്ന് മനസ്സിലാക്കുവാൻ മാർത്തയ്ക്ക് കഴിഞ്ഞില്ല. മാത്രമല്ല, ആ പ്രത്യേക സാഹചര്യത്തിൽ കർത്താവിൻ്റെ ശ്രദ്ധ താൻ ചെയ്യുന്ന ജോലിയിലേക്ക് ആയിരുന്നുവെങ്കിൽ, തന്നോട് അല്പം അനുകമ്പാപൂർണമായി യേശു ഇടപെട്ടിരുന്നുവെങ്കിൽ എന്നൊക്കെ മാർത്ത ആഗ്രഹിച്ചു. മറിയ ചെയ്യുന്ന ജോലി, അതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ ആവശ്യകത, അതിൻ്റെ പ്രയോജനം എന്നിവ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ മാർത്തയ്ക്ക് അവളോട് തന്നെ തോന്നിയ അനുകമ്പയിൽ നിന്നും ഉടലെടുത്ത നിരാശയിൽ നിന്ന് മോചനം ലഭിക്കുമായിരുന്നു. പ്രിയ ശ്രോതാക്കളെ, നാം വിചാരിക്കുന്ന രീതിയിൽ നടക്കാത്ത ഒരു കാര്യത്തോടുള്ള, ഒരു സാഹചര്യത്തോടുള്ള, ചില ആളുകളോടുള്ള നമ്മളുടെ പാപപൂർണവും സ്വാർത്ഥവുമായ പ്രതികരണമാണ് സ്വയം സഹതാപം. അതൊരു സൂക്ഷ്മമായ പാപമാണ്. നീതിയുള്ള വേഷം ധരിച്ച് കോപം മറച്ചു പിടിച്ച ശീലത്തോടുകൂടെ നമ്മൾ അതിൽ മുഴുകി ജീവിക്കുന്നു. പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല, നമ്മൾ അനുഭവിച്ച അനീതിക്ക് ശേഷം അതിൽ തന്നെ മുഴുകി ജീവിക്കുന്നത് ന്യായരഹിതമാണെന്ന്. എന്നാൽ സ്വയം സഹതാപം അപകടകരവും വഞ്ചനാപരവും ഹൃദയത്തെ കഠിനമാക്കുന്നതുമായ പാപമാണെന്ന് എബ്രായർ 3:12-13 വാക്യങ്ങൾ നമ്മളോട് പറയുന്നു. സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുവിൻ. നിങ്ങൾ ആരും പാപത്തിൻ്റെ ചതികളാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുവിൻ. സ്വയ സഹതാപം ഒരു ആത്മീയ നാശമാണ്. അത് നമ്മുടെ വിശ്വാസത്തെ ശ്വാസം മുട്ടിക്കുന്നു, പ്രത്യാശയെ ചോർത്തിക്കളയുന്നു, സന്തോഷത്തെ കൊല്ലുന്നു, സ്നേഹത്തെ ഞെരുക്കുന്നു, കോപം വർദ്ധിപ്പിക്കുന്നു, മറ്റുള്ളവരെ സേവിക്കാനുള്ള ആഗ്രഹം കവർന്നെടുക്കുന്നു, പരദൂഷണത്തിൽ ആഹ്ലാദം കണ്ടെത്തുന്നു, നമ്മുടെ ബന്ധങ്ങളെ വിഷലിപ്തമാക്കുന്നു, ലഹരി വസ്തുക്കളുടെ ഉപയോഗം, അശ്ലീല സാഹിത്യം, അമിതമായ വിനോദം എന്നിങ്ങനെയുള്ള എല്ലാത്തരം പാപഭോഗങ്ങളാലും നമ്മുടെ തിക്താനുഭവങ്ങളെ ആശ്വസിപ്പിക്കാൻ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ശാന്തനായ കൊലയാളിയാണ്. നാം യഥാർത്ഥമായ അനീതിയോ വിയോഗമോ മറ്റു തിന്മയോ അനുഭവിച്ചാലും നമുക്ക് ഒരു തിരിച്ചുവരവിന് അവസരമുണ്ട്. ആത്മസഹതാപം നമുക്ക് ഒരു ഗുണവും ചെയ്യുന്നില്ല. ഇത് നമ്മുടെ ചുമലിലെ അമിത ഭാരം പോലെ നമ്മെ ക്ഷീണിപ്പിക്കുന്നു, തനിയെ അടർന്നു പോകാത്ത ഒരു പാപമായി തുടരുകയും ചെയ്യും. അതിനാൽ നാം അത് തിരിച്ചറിയുമ്പോൾ അത് ഒഴിവാക്കണം. വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരുള്ള ആയവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചുകൊള്ളുവിൻ. സഹോദര സഹോദരി, സ്വയപാപം, സ്വയ സഹതാപം വളരെ കാലമായി വേരൂന്നിയ ഒരു ശീലമായി മാറിയിട്ടുണ്ടെങ്കിൽ ക്രിസ്തുവിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ഈ പാപം ഉപേക്ഷിക്കാനുള്ള നിരന്തരമായ പരിശീലനത്തിലൂടെ മാത്രമേ അതിന് സാധിക്കൂ. ഒന്നാമതായി ദൈവത്തോട് സഹായം ചോദിക്കുക. മിക്ക പാപങ്ങളെയും പോലെ സ്വയം സഹതാപവും അഭിമാനത്തിൻ്റെ പ്രകടനമാണ്. സാധാരണഗതിയിൽ ഉപേക്ഷിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഈ പാപം ഉണ്ടെന്ന് തോന്നിയാൽ നമ്മുടെ തെറ്റ് നമ്മൾ സമ്മതിക്കണം. ദൈവത്തോട് എൻ്റെ സ്വയസഹതാപം എപ്പോഴും മറ്റൊരാളെ ബാധിക്കുന്നു, എൻ്റെ തെറ്റ് അവരോട് സമ്മതിക്കുന്നത് അതിശയകരമായ വിധം ബുദ്ധിമുട്ടാണ് എന്ന് എനിക്കറിയാം, എൻ്റെ ദൈവമേ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്വയം സഹതാപത്തിൻ്റെ മാറ്റത്തിനായി ദൈവത്തോട് അനുദപിക്കുക. ഇത് പാപതുല്യമായ ജീവിത അവസ്ഥയാണ്. കേവലം മറ്റുള്ളവരോടുള്ള ഒരു സമരം മാത്രമല്ല, നമ്മൾ അതിനെ മരിപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ ശുഭഭാവിയെ ഓർത്തുകൊണ്ട് തന്നെ നമ്മൾ ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. സ്വയസഹതാപം തോന്നുമ്പോൾ, കർത്താവിൽ നിന്ന് എനിക്ക് എന്തു തന്നെയാണ് ലഭിക്കുന്നതെങ്കിലും അത് അംഗീകരിക്കുവാൻ, അതിനെ സ്വീകരിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4:12-14 വാക്യങ്ങൾ കഷ്ടതയിൽ പൗലോസിന്റെ പ്രതികരണം എന്താണെന്ന് വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. താഴ്ചയിൽ ഇരിപ്പാനും സമൃദ്ധിയിൽ ഇരിപ്പാനും എനിക്ക് അറിയാം. തൃപ്തനായിരിപ്പാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ടനുഭവിപ്പാനും ഞാൻ ശീലിച്ചിരിക്കുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. എങ്കിലും എന്റെ കഷ്ടതയിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചത് നന്നായി. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, അങ്ങയുടെ സർവ നന്മയ്ക്കുമായി ഈ സമയം ഞാൻ നന്ദി അർപ്പിക്കുന്നു. ജീവിതത്തെക്കുറിച്ചുള്ള അസുഖകരമായ കാഴ്ചപ്പാടിൽ കുടുങ്ങി നഷ്ടം, വേദന, നിരാശ എന്നിവയുടെ ഫലമായി ആത്മസഹതാപത്തിൽ ഞാൻ ആണ്ടുപോയപ്പോൾ, ജീവിതത്തിന്റെ എല്ലാ വേദനകളെയും പ്രയാസങ്ങളെയും നേരിട്ട് അങ്ങയിലേക്ക് കൊണ്ടുവരുവാൻ എനിക്ക് സാധിക്കാതെ വന്നപ്പോഴും അങ്ങ് എന്നെ സ്നേഹിക്കുന്നു, അങ്ങ് എന്നെ തേടി വന്നതുകൊണ്ട് നന്ദി പറയുന്നു. അങ്ങേക്ക് മാത്രം കഴിയുന്ന ദൈവിക സ്പർശനത്താൽ എന്നെ സുഖപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. എന്റെ സാഹചര്യവും എന്നിലുള്ള നന്മകളും മികച്ചതാക്കുവാൻ, അങ്ങ് തരുന്നതെന്തും സ്വീകരിക്കുവാൻ, അത് അംഗീകരിക്കുവാൻ അടിയനെ പ്രാപ്തനാക്കണമേ. എന്റെ സാഹചര്യങ്ങളും സങ്കടങ്ങളും എന്നേക്കാൾ നന്നായി അറിയുന്ന അങ്ങയുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും കൂടാരത്തിൽ അങ്ങ് എന്നെ വസിപ്പിക്കണമേ. സകല മാനവും മഹത്വവും അങ്ങ് മാത്രം എടുക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോട് കേൾക്കണമേ നിങ്ങളുടെ പരിശുദ്ധനായ പിതാവേ. ആമേൻ.
പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പ്രക്ഷേപണ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപൂർണമായിരുന്നു എന്ന് ഞങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നു. തിരുവചന സത്യത്തെ കൂടുതലായി അറിയാൻ ഞങ്ങളെ തുടർന്നും 1-800-833-2-1 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടാനുള്ള മേൽവിലാസം അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, പൂനെ 411037, മഹാരാഷ്ട്ര, ഇന്ത്യ.
ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടുവാനുള്ള ഇമെയിൽ അഡ്രസ് ഇനി പറയുന്നു: malayalam@sudadventist.org.
ഞാൻ ബിനോയ്.
ഞാൻ സാലമ ബൈജു. ഇന്ന് നിങ്ങളോട് വിട പറയാനുള്ള സമയമായിരിക്കുന്നു.
ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണത്തിനായി നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടുമൊപ്പം ഞങ്ങളോടൊപ്പം വീണ്ടും ചേരുക.
അതുവരെ ഞങ്ങൾ വിട പറയുന്നു. ഇനിയും ഒരുമിച്ച് ചേരുന്നതുവരെ കർത്താവ് നമ്മെ എല്ലാവരെയും കാക്കുമാറാകട്ടെ.